പ്രൈസ് ദ ലോർഡ്. മാന്യ ശ്രോതാക്കൾക്ക് വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തെ സ്നേഹവന്ദനം. കഴിഞ്ഞ ക്ലാസ്സിൽ യോനയ്ക്ക് ലഭിച്ച ദൈവിക ദൗത്യത്തെ പറ്റിയാണല്ലോ ചിന്തിച്ചത്. യോനയുടെ പുസ്തകത്തിൽ ഒരു പ്രത്യേക വിഷയം ഓർപ്പിച്ച് ഇസ്രായേലിനെ ദൈവം ഒരു പാഠം കൂടെ പഠിപ്പിക്കുകയാണ്. ദൈവം ഇസ്രായേലിൽ നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകും നിശ്ചയമെന്ന് 73-ാം സങ്കീർത്തനത്തിൽ ആസാഫ് പാടുന്നുണ്ട്. എന്നിരുന്നാലും ദൈവം തൻ്റെ സൃഷ്ടികളെയെല്ലാം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വിസ്മരിക്കാതെ ഇരിക്കുവാനും കൂടെയാണ് നിനവിക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതികൾ. അവസരങ്ങൾ മനുഷ്യനെ കാത്തിരിക്കുന്നു എന്ന് പറയുന്നതിന് ശരി, അവസരങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ കാത്തിരിക്കണം എന്നുള്ളതാണ്. ജാതികളെക്കാൾ തങ്ങൾ ശ്രേഷ്ഠരാണ് എന്നുള്ള ചിന്താഗതിയെ ശാസിക്കുന്ന രീതിയാണ് ഈ പുസ്തകത്തിൽ അന്തർലീനമായിരിക്കുന്നത്. യോനയിൽ കൂടെ ദൈവം ജാതികളുമായി ഇടപെടുന്നു. പഴയ നിയമത്തിലെ മിഷണറി പുസ്തകം എന്നുകൂടെ യോനയുടെ പുസ്തകത്തെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഒരു ഗലീലക്കാരൻ പോയി മിഷണറി ദൗത്യം നടത്തുന്നത് നിനവിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ്. പ്രാചീന കാലം മുതൽ അശ്ശൂർ രാജ്യത്തിൻ്റെ വിശിഷ്ട നഗരമായിരുന്നു നിനവ പട്ടണം. നിമ്രോദ് രാജാവ് അടിസ്ഥാനമിട്ടതും ആണല്ലോ നിനവേ. ബാബിലോൺ രാജാവായ അമ്രബി ഇതിനെ തൻ്റെ രാജ്യത്തോട് ചേർത്ത് ഇത് ചന്ദ്രദേവിക്കൊരു ക്ഷേത്രവും പണിതു. പിന്നീട് അശ്ശൂർ തങ്ങളുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൻഹേരീബ് രാജാവ് ഇതിനെ തൻ്റെ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാക്കി മാറ്റി. ഇത് ടൈഗ്രീസ് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. ക്രിസ്തുവിന് മുമ്പ് 606 ഇതിന് സംഭവിച്ച നാശത്തെപ്പറ്റി നാഹവും പ്രവാചകനും സെഫന്യാവും പറയുന്നു. ഇപ്പോൾ ഇതിൻ്റെ സ്ഥാനം ശൂന്യമായി കിടക്കുകയാണ്. ചില ശാസ്ത്രികളിൽ ചിലർ നിലവെ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം കുഴിച്ച് കളിമൺ പലകളിൽ എഴുതപ്പെട്ടിരുന്ന അവരുടെ ഗ്രന്ഥങ്ങളെ കണ്ടെടുത്തതായി പറയപ്പെടുന്നു. അവയെ വീണ്ടുവോളം ആരാഞ്ഞു നോക്കിയതിൻ്റെ ഫലമായി അവരുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തെപ്പറ്റി അനേക അത്ഭുത കാര്യങ്ങൾ പുത്തൻ തലമുറയ്ക്ക് ഗ്രഹിക്കാനിടയായിട്ടുണ്ട്. യോന നിനവയിൽ എത്തുന്നതിന് മുമ്പായി മഹാമത്സ്യത്തിൻ്റെ വയറ്റിൽ കടന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന രംഗങ്ങളെക്കുറിച്ചാണ് അല്പമായി ഈ ക്ലാസ് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. വേദപുസ്തകത്തിലെ പല കഥാപാത്രങ്ങളും വിവിധ സ്ഥലങ്ങളിലും രംഗങ്ങളിലും വെച്ച് പല അവസ്ഥകളിലും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരുടെ അങ്ങനെയുള്ള പ്രാർത്ഥനകളെ ദൈവം അംഗീകരിച്ചിട്ടുമുണ്ട്. ദൈവത്തിന് വേണ്ടി നാസിർ വ്രതക്കാരനായ ശിംശോൻ ഫിലിസ്തീനയുടെ കയ്യിൽ അകപ്പെട്ടതിന് ശേഷം തൻ്റെ കണ്ണുകൾ ഫിലിസ്തീർ കുത്തിപ്പൊട്ടിച്ച് ദാഗോന്റെ ക്ഷേത്രത്തിൽ കളിക്കാനായി നിർത്തിയപ്പോൾ ശിംശോൻ ദൈവത്തോട് പ്രാർത്ഥന ചെയ്തത് ശ്രദ്ധേയമാണ്. യഹോവേ, ഒരിക്കൽ കൂടി എനിക്ക് ശക്തി നൽകണമേ എന്ന് അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ട് ശക്തി മടക്കി കൊടുത്തു. ജനത്തോടൊപ്പം മരിക്കേണ്ടി വന്നുവെങ്കിലും ശിംശോൻ്റെ പ്രാർത്ഥനയെ ദൈവം അംഗീകരിച്ച് അവൻ്റെ അപേക്ഷകളെ ദൈവം അംഗീകരിച്ചു കൊടുത്തു. യേശു ക്രിസ്തു ലാസറിൻ്റെ സമീപത്ത് കല്ലറയുടെ സമീപത്ത് നിന്നുകൊണ്ട് പിതാവായ ദൈവത്തോട് അപേക്ഷിച്ചു. കൂടാതെ ക്രൂശിൽ കിടന്നുകൊണ്ട് പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. യാക്കോബ് തൻ്റെ സഹോദരനെ ഭയന്നും അമ്മയുടെ ഉപദേശപ്രകാരം ലാബാൻ്റെ ഭവനത്തിലേക്ക് ഉള്ള യാത്രാ മധ്യേ ലൂസിൽ വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നേർച്ചകൾ നേരുകയും ചെയ്യുന്നുണ്ട്. ഇപ്രകാരം കഥാനായകനായ യോനയും മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ട ശേഷം ദൈവമായി ഒരു അടുത്ത ബന്ധം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നതാണ് പ്രാർത്ഥനയിലൂടെ നടക്കുന്നത്. താൻ ഒരു കവിത പോലെയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. വെള്ളത്തിലൂടെ മത്സ്യത്തിൻ്റെ വയറ്റിൽ എത്തിച്ചേർന്ന ഭീകരതകളെയും പാതാളത്തിലെ ആത്മാവിൻ്റെ മഹാകഷ്ടതകളെയും കുറിച്ച് വിവരിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് വന്ന താമസം മൂലം വന്നുഭവിച്ച വിപത്തുകളാണിത്. കപ്പലിൻ്റെ നേരെ ആഞ്ഞടിച്ച കോളും കാറ്റും മൂലം കപ്പൽ യാത്രക്കാർ ഓരോരുത്തരും തങ്ങളുടെ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചിട്ട് രക്ഷ ലഭിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അവർ സത്യദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയാണ്. ആ കപ്പലിൽ കൂടെ രക്ഷ പ്രാപിച്ച ഒരൊറ്റ വ്യക്തി പോലും ദൈവത്തെ മറക്കുവാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം സത്യദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി അവർ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമാണ്. ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതം യോനയ്ക്ക് സംഭവിച്ചതുപോലെ ആയിരിക്കും എന്ന് ഇവർ നല്ലതുപോലെ മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കപ്പലിൽ നിന്നും ഇറങ്ങിയ ഇവർ ദൈവപ്രവൃത്തികൾ അവർ ശരിക്കും നടത്തിക്കാണും. ദൈവത്തിൻ്റെ കരുണയുടെ വലുപ്പവും ദുഷ്ടന്മാരുടെ മരണത്തിൽ പോലും ദൈവത്തിന് പ്രസാദമെന്നുള്ളതിൻ്റെ രണ്ട് വലിയ സംഭവങ്ങളാണ് യോനയ്ക്ക് ലഭിച്ച രക്ഷയും നിനവിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കരുണയുടെ വലുപ്പവും. യോന പാതാളത്തിൽ ചെന്ന പ്രതീതിയിലാണ് താൻ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ദൈവിക ദൗത്യത്തിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ പ്രവാചകൻ്റെ ആത്മീയ അധപ്പനത്തെ ചൂണ്ടിക്കാണിക്കുന്ന സംഭവമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവകൽപ്പന പ്രകാരം നിനവേക്ക് പോകേണ്ടുന്ന യോനയുടെ പടിപടിയായിട്ടുള്ള ആത്മീയ അധപ്പതനം വിലയിരുത്തുമ്പോൾ പ്രത്യേകമായി ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. നാവികരെല്ലാം മരണഭീതിയോട് ദൈവത്തെ വിളിച്ചപേക്ഷിച്ചോ അടിത്തട്ടിൽ കിടന്ന് സുഖമായി ഉറങ്ങുകയാണ് യോന. എന്നാൽ ദൈവം അവരുടെ നിലവിളി കേട്ട് അവർ സമാധാനത്തിൽ ആയപ്പോൾ സുഗന്ധതിരക്കാരനായ യോന ഇപ്പോൾ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് അയ്യം വിളിക്കുകയാണ്. ദൈവകൽപ്പന ലംഘിച്ചതിൻ്റെ മറുപടിയും പടിപടിയായിട്ടായിരുന്നു. ദൈവകൽപ്പന ലംഘിക്കുന്ന ഏതൊരു വ്യക്തിയായാലും മുഖം നോക്കാതെ ശിക്ഷിക്കുന്നവനാണ് ദൈവം. ഒരിക്കൽ ശൗൽ ഒരു തീരുമാനത്തിലെത്തി, പടയാളികൾ എല്ലാം തന്നെ ഉപവസിക്കണം അല്ലെങ്കിൽ ആഹാരം കഴിക്കാതെ ആയിരിക്കുന്ന അവസ്ഥ. ആരെങ്കിലും കൽപ്പന ലംഘിച്ചാൽ മരണമായിരുന്നു വിധി. വന്നു ഭവിച്ചതോ തൻ്റെ മകനായ യോനാഥാൻ വടിയുടെ അറ്റത്ത് തേനെടുത്ത് ആസ്വദിച്ചപ്പോൾ അവൻ്റെ കണ്ണുകൾ തെളിഞ്ഞു, ശക്തി ലഭിച്ചു. എന്നാൽ വസ്തുത അവിടം കൊണ്ട് തീർന്നില്ല. രാജാവ് തൻ്റെ കൽപ്പനയിൽ പറഞ്ഞ ശിക്ഷ പോലെ യോനാഥാൻ മരിക്കണമെന്ന് പറയുന്നു. എന്നാൽ ജനങ്ങളുടെ അപേക്ഷ പ്രകാരം യോനാഥാനെ വിടുവിക്കുകയും ചെയ്തു. ഏതായാലും യോന ദൈവത്തോട് വളരെ പ്രത്യാശയോട് തന്നെയാണ് പ്രാർത്ഥിച്ചത്. കടലും കരയും സൃഷ്ടിച്ച ദൈവത്തിന് മാത്രമേ ഈ അനർഹ നിമിഷങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ സാധ്യമുള്ളൂ എന്ന് യോന ഉറച്ചിരുന്നു. കഷ്ടങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നിലവിളിച്ചാൽ ദൈവം കേൾക്കും. എന്നാൽ അതിനൊരു പരിധി വരെ മാത്രമേ സമയം ലഭിക്കുകയുള്ളൂ. ലാസറിൻ്റെയും ധനവാന്റെയും കഥ അതിനുദാഹരണമാണ്. ധനവാന്റെ സമയം കഴിഞ്ഞുപോയി, പിന്നെ നിലവിളിച്ചിട്ട് ഫലവുമില്ല. ഏതൊരു വ്യക്തിക്കും ദൈവം പല അവസരങ്ങൾ നൽകും. സങ്കീർത്തനക്കാരൻ പറയുന്നത്, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരുടെ കഷ്ടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. യോന പ്രവാചകൻ ഇപ്പോൾ ഈ കഷ്ടതയുടെ ബോട്ടിലാണ്, ദൈവത്തോട് അയ്യം വിളിക്കുകയാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ പടങ്ങ് മുങ്ങിത്തുടങ്ങിയപ്പോൾ അവർ ഗുരുവിനോട്, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിക്കുന്നു. ഇനിയും മറ്റൊരു പ്രത്യേകമായ വിഷയം കൂടി ഓർപ്പിക്കട്ടെ. നിലവിളിക്കേണ്ടത് ആരോടായിരിക്കണം? അത് യഹോവയുടെ ദൈവത്തോട് തന്നെയായിരിക്കണം. പത്രോസും യൂദാസും ഒരുപോലെ കർത്താവിനെ തള്ളിപ്പറയുകയും ഒറ്റ കൊടുക്കുകയും ചെയ്തു. പത്രോസ് യേശുവിനോട് നിലവിളിച്ച് വിടുതലായി. യൂദാസ് ചെന്നത് മഹാപുരോഹിതന്മാരുടെ അടുക്കലാണ്. കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചത്, ഞങ്ങൾക്ക് അതിനെന്ത്? ലാസറിൻ്റെയും ധനവാന്റെയും കഥയിൽ ധനവാൻ യാതനാസ്ഥലത്ത് കിടന്ന് നിലവിളിച്ചത് അബ്രഹാമിനോടായിരുന്നു. മനുഷ്യനെ കൊണ്ട് ദൈവത്തെ തള്ളിപ്പറയുകയും ദൈവത്തിൻ്റെ ദിവ്യത്വത്തെ പുച്ഛിച്ചു തള്ളുന്ന ജനങ്ങളെ വഴി നടത്തുന്ന സാത്താൻ അവസാനം ഈ ജീവിതങ്ങളുടെ എല്ലാം പാപം അവൻ അവസാനിച്ചുമെന്ന് നരകത്തിൽ അവന് പൊറുതിമുട്ടുന്ന സന്ദർഭങ്ങളുണ്ടാകും. യോന ശിക്ഷയ്ക്ക് അർഹനെങ്കിലും നിലവിളിച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിലൂടെ തനിക്ക് പ്രത്യാശയുടെ ചെറിയ കിരണങ്ങൾ ഉണ്ടായി. മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നപ്പോൾ യോന അനുഭവിച്ച കഷ്ടതകൾ ഓർത്താൽ അവൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെ ഒന്നുകൂടി തിരിഞ്ഞിന്തിപ്പാനുള്ള അവസരമായി അത് കണക്കാക്കപ്പെടുന്നുണ്ട്. പ്രതീക്ഷ അസ്തമിച്ച തുടക്കമല്ല യോനയുടെ കവിതയിൽ കാണുന്നത്. തൻ്റെ അപേക്ഷ കേൾക്കാൻ കഴിയും എന്ന് അടുത്ത വാക്യങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ചില ആപത്തുകളിൽ അവൻ നിന്ന് ഒഴിഞ്ഞു മാറി എന്ന് പ്രാർത്ഥനാ സമയത്ത് തന്നെ തനിക്ക് ബോധ്യപ്പെട്ടു. അതിനാലാണ് താൻ പറഞ്ഞത്, നിന്റെ ഓളങ്ങളും തിരമാലകളും എല്ലാം എൻ്റെ മീതെ കടന്നുപോയി. വാക്യം 23. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കടന്നു വരികയുള്ളൂ. യോന വിളിച്ചപേക്ഷിക്കേണ്ടവനിൽ വിളിച്ചപേക്ഷിച്ചു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് എൻ്റെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ എത്തി എന്ന് പറയുന്നത്. യോന ദൈവം ആരാണെന്ന് ശരിക്കും മനസ്സിലാക്കി. ആയതിനാലാണ് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചത്. ശക്തമായ ഉറപ്പോടുകൂടെ നീ എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് പ്രസ്താവിക്കുന്നത്. ദൈവത്തോട് മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് പ്രാർത്ഥിക്കാനുണ്ടായ കാരണം എന്താണ് എന്നുകൂടി നമുക്ക് ചിന്തിക്കാം. എന്ത് വികാരമാണ് യോനയെ ദൈവത്തിങ്കിലേക്ക് ഒരിക്കൽ കൂടി നയിപ്പാൻ കാരണം? ഒന്ന്, അവൻ്റെ ആത്മാവിൻ്റെ കഷ്ടത ആരംഭിച്ചു. രണ്ട്, മത്സ്യത്തിൻ്റെ വയറ്റിലാകപ്പെട്ടുപോയി. മൂന്ന്, കടൽപ്പുല്ല് യോനയ്ക്ക് തലപ്പാവായി മാറി. പ്രാണൻ കുഴിയിലായി. പ്രാണനുള്ളിൽ ക്ഷയിച്ചുപോയി. വെള്ളം പ്രാണനോളം കവിഞ്ഞു, ദൃഷ്ടിയിൽ നിന്നും നീക്കം വന്നിരിക്കുന്നു തുടങ്ങി 12-ൽ അധികം സ്വയം കുറ്റങ്ങളുടെ ശിക്ഷകൾ നിരത്തിവെക്കുകയാണ് യോന. ദൈവത്തിൻ്റെ കൽപ്പന നിരസിച്ച് പ്രവർത്തിച്ചതിനാലുള്ള ശിക്ഷകളാണ് എന്ന് തനിക്ക് ബോധ്യപ്പെട്ടു. തൻ്റെ ധാർഷ്ട്യം കൊണ്ട് അനുസരണക്കേടു ആണ് ഇതിന് കാരണമെന്ന് സ്വയം സമ്മതിച്ചു. ആത്മാവുള്ളിൽ ഞരങ്ങിയപ്പോൾ വികാരഭരിതനായ ദൈവത്തോട് സകലവും ഏറ്റുപറഞ്ഞ് വിടുതൽ പ്രാപിക്കുന്നു എന്നുള്ള പ്രത്യാശയാണ് യോനയെ പ്രാർത്ഥനയിലേക്ക് വഴിതിരിച്ചത്. തന്നെയുമല്ല, ദൈവത്തിൽ നിന്നുള്ള വിടുതൽ ലഭിച്ചാൽ ദൈവത്തിന് യാഗമർപ്പിക്കും എന്നുള്ള പ്രതിജ്ഞയും ദൈവത്തിന് സ്തോത്രമർപ്പിക്കും എന്നുള്ള പ്രതിജ്ഞ. മാന്യ കേൾക്കാരെ, ഇതുവരെയും ദൈവത്തെ നിങ്ങൾക്ക് സ്തുതിക്കുവാനോ ദൈവത്തിന് വേണ്ട മഹത്വം കൊടുക്കുവാനോ ഇടയായിട്ടില്ല എങ്കിൽ യോനയെപ്പോലെ വിനാശങ്ങൾ വന്ന് ഭവിച്ചിട്ട് ചെയ്താലും ദൈവം കേൾക്കുമെന്നുള്ള ചിന്താഗതിയിലിരിക്കാതെ ഇപ്പോൾ തന്നെ ദൈവം അന്വേഷിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് രക്ഷ പ്രാപിക്കുക. നമ്മുടെ ദൈവം കൃപയുള്ള ദൈവമാണ്. യോനയുടെ നന്ദി പ്രകടനത്തിൻ്റെ ഒരു പ്രസ്താവനയാണ് 9-ാം വാക്യത്തിൽ കാണുന്നത്, ഞാനോ സ്തോത്രനാദത്തോട് നിനക്ക് യാഗം അർപ്പിക്കുമെന്ന്. രക്ഷ യഹോവയുടെ പക്കൽ മാത്രമാണ് എന്ന് യോനയ്ക്ക് വെളിപ്പെട്ട സന്ദർഭമാണ് മഹാമത്സ്യം യോനയെ നിനവേ പട്ടണത്തിൻ്റെ തീരത്ത് ഛർദ്ദിച്ചിട്ടപ്പോൾ. മത്സ്യത്തിനും ചെല്ലൊരു ആശ്വാസമായി. യോനയെ അൺലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 3 രാവും പകലും ഒന്നും ഭക്ഷിപ്പാൻ അവസരം ലഭിക്കാത്ത മത്സ്യം, എൻ്റെ നിഗമനത്തിൽ പറഞ്ഞാൽ വെള്ളത്തിലേക്ക് ചാടിയതിന് ശേഷം കണ്ണിൽ കണ്ട സകലത്തെ എടുത്ത് വെട്ടി വിഴുങ്ങി കാണും. 3 ദിവസം യോനയെ ഉപസിച്ച് പ്രാർത്ഥിച്ചതിനെ മത്സ്യത്തിൻ്റെ പരിൽ നിന്നും ഉള്ള വിടുതലിന് വേണ്ടി. അതുപ്രകാരം മത്സ്യവും ദൈവത്തോട് പ്രാർത്ഥിച്ചു കാണും, ദൈവമേ ഈ മനുഷ്യനെ എൻ്റെ വയറ്റിൽ നിന്നും ഇറക്കി വിടാൻ എനിക്ക് അനുവാദം തരണമേ എന്ന്. എങ്ങനെയായാലും ദൈവം പ്രാർത്ഥന കേട്ട് യാതനകൾക്ക് മറുപടി നൽകിയെന്നോണം നിനവേ പട്ടണത്തിൽ യോന ചെന്നു ചേർന്നു. യോനയ്ക്ക് ഇഷ്ടമില്ലാത്ത സംഗതിയായിരുന്നു എങ്കിലും ദൈവം ഇപ്പോൾ സമ്മതിപ്പിച്ചിരിക്കുകയാണ്. മത്സ്യം തുപ്പിക്കളഞ്ഞ മനുഷ്യനെ കണ്ട് 120,000 ലോ ജനത്തെ രക്ഷയിലേക്ക് നടത്തുവാൻ ഇടയായത് ഓർക്കുമ്പോൾ നമ്മുടെ അവസ്ഥയല്ല ദൈവവ്യവസ്ഥയാണ് നിറവേർപ്പെടുന്നത്. നമ്മുടെ എബിലിറ്റി അല്ല ദൈവം നോക്കുന്നത്, നമ്മുടെ അവൈലബിലിറ്റിയാണ്. യോനയ്ക്കും മഹാമത്സ്യത്തോടൊരു നന്ദി പറയാനുണ്ടാകും, കാരണം 3 ദിവസം തന്നെ വഹിച്ചതാണ്. എനിക്കൊരു ദോഷവും ചെയ്യാതെ സുരക്ഷിതമായി ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു. മത്സ്യം മടങ്ങിപ്പോകുന്ന വേളയിൽ യോന കൈയാട്ടി കാണിച്ചു കാണും ടാറ്റ എന്ന്. കാരണം 3 ദിവസം അല്ലെങ്കിൽ 72 മണിക്കൂർ നോൺ സ്റ്റോപ്പ് ട്രാവലിംഗ് ആയിരുന്നു. ഏകദേശം 1,800 മൈൽ ദൂരം ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു തിമിംഗലം 1 മണിക്കൂറിൽ 75 മൈൽ വരെ വേഗതയിൽ സഞ്ചരിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. അങ്ങനെയെങ്കിൽ 72 മണിക്കൂർ കൊണ്ട് 1,800 മൈൽ യാത്ര ചെയ്താണ് മത്സ്യം തന്നെ ഇവിടെ എത്തിച്ചത്. ഭക്ഷണപദാർത്ഥങ്ങളെ ദഹിപ്പിക്കുവാൻ പറ്റിയതായ എൻസൈമുകൾ മഹാമത്സ്യത്തിൻ്റെ വയറ്റിലുള്ളപ്പോഴും യോനയെ തകർത്ത് കളയാതെ സൂക്ഷിച്ച ദൈവപ്രവൃത്തിയും ദൈവം മത്സ്യത്തോട് കൽപ്പിച്ചത് അനുസരിച്ച മത്സ്യത്തെയും യോന വീണ്ടും വീണ്ടും ഓർത്തു. മത്സ്യത്തിന് യോനയ്ക്കും ഒരു കേടും വരുത്താതെ ഇരുന്ന യഹോവയ്ക്ക് യോന നേർച്ച നേരുകയല്ലാതെ പിന്നെ എന്താണ് ചെയ്യുക? തർശീശിലേക്ക് ഇറങ്ങിത്തിരിച്ച യോനയുടെ പക്കൽ വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങളും നിത്യോപയോഗ സാധനങ്ങളും കരുതിയിട്ടുണ്ടാകും. പക്ഷേ അഴുകി നാറിയ കീറ്റത്തുണിയുമായി ചെന്ന യോനയെ ആര് സ്വീകരിച്ചു? ഉടുതുണിക്ക് മറുതുണി കൊടുക്കുവാൻ ദൈവം ആരെ എഴുന്നേൽപ്പിച്ചു? എന്നിത്യാദി വിഷയങ്ങൾ മർമ്മമായിരിക്കുകയാണ്. SC ഷംബൂൾ എന്ന പണ്ഡിതൻ 1892 മറ്റൊരു അഭിപ്രായം പ്രകടിപ്പിച്ചു. യോപ്പയിൽ നിന്ന് കുറേയേറെ മൈലുകൾ വടക്കോട്ട് നീങ്ങിയുള്ള ഫൊനീഷ്യൻ തീരത്ത് മഹാമത്സ്യം ഛർദ്ദിച്ചു എന്ന് കരുതപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ വാദഗതി അനുസരിച്ച് ഫിലിസ്ത്യർക്ക് ദാഗോന്റെ പ്രതിമ അവിടെ നിന്നുമാണ് കണ്ടുകിട്ടിയതെന്നും പറയപ്പെടുന്നുണ്ട്. ഡാഗോൺ ഫിഷ് കോഡ് എന്നാണ് ഇത്. അദ്ദേഹത്തിൻ്റെ വിശദീകരണമാണ്. ഹോപ്റ്റൺ എന്ന ജ്ഞാനി സിറിയയുടെ തീരമായ ലാറ്റിക്ക എന്ന സ്ഥലത്താണ് യോനയെ മഹാമത്സ്യം ഛർദ്ദിച്ചെന്ന് കരുതപ്പെടുന്നു. യോസിഫസ് പറയുന്നത് കരിങ്കടലിൻ്റെ തീരത്താണ്. ഇവർക്ക് ഒന്നും വ്യക്തമായ തെളിവുകൾ കൊടുക്കാനില്ല. മഹാകാരുണ്യമുള്ള ദൈവം യോനയുടെ പ്രാർത്ഥന കേട്ട് വിടുതൽ നൽകി ശിശുഷ തുടരുവാൻ ഇടയായി തീർത്തു. മഹാനഗരത്തിൻ്റെ അപ്പോസ്തലനായിട്ട് നമുക്ക് യോനയെ കാണാം. യോനയുടെ നോഹയുടെ കാലത്ത് ജലപ്രളയം ഉണ്ടാകും എന്ന് ദൈവം അരുളി ചെയ്തതുപോലെ സംഭവിച്ചു. അതുപോലെ നിനവയെക്കുറിച്ച് അരുളി ചെയ്ത് അറിയിപ്പാൻ മനസ്സറിനേക്കാട് കാണിച്ചിട്ടും ജോനയെ തന്നെ ദൈവം നിയോഗിച്ചു. ലോകപരമായി നോക്കിയാൽ നേരെ മറിച്ചാണ്. വേലയ്ക്ക് ഉതകാത്തതിനെ മാറ്റി മറ്റാരെയെങ്കിലും യോഗ്യരായവരെ നിയോഗിക്കും. ദൈവം യോനയെ അങ്ങനെ വിട്ടില്ല, പുതുജീവൻ നൽകി നിയുക്തനാക്കുകയാണ് ചെയ്തത്. മറ്റൊരു കാര്യം, ദൈവം അരുളിച്ചത് നിഷ്ഫലമായി പോകുവാൻ അനുവദിക്കുകയില്ല. യെശയ്യാ 55:11 പറയും പ്രകാരം, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ആകയാൽ ദൈവിക നിയോഗം ലഭിച്ച ഏതെങ്കിലും വ്യക്തികൾ ഈ വചനം ശ്രവിക്കുന്നുവെങ്കിൽ മടിച്ചു നിൽക്കാതെ പ്രവർത്തനത്തിന് വേണ്ടി മുന്നേറുക. മാറി നിന്നാലും യോനയെ ദൗത്യത്തിലേക്ക് മടക്കി അയച്ച ദൈവപ്രവൃത്തി മറക്കാതെ ഓർമ്മയിലിരിക്കട്ടെ. കരയിൽ വെച്ചാണ് യോനയ്ക്ക് അരുളപ്പാട് ലഭിച്ചത്. നിനവിയോട് പ്രസംഗിക്കാൻ മറ്റെവിടെ വെച്ച് യോന ദൈവശബ്ദം കേട്ടില്ല. കടലിൽ വെച്ചോ കപ്പലിൽ വെച്ചോ മത്സ്യത്തിൻ്റെ വയറിൽ വെച്ചോ ഒന്നും ദൈവം സംസാരിക്കുന്നില്ല. എന്നാൽ ഒരു പുതിയ തുടക്കമാണ് ഇവിടെ സംഭവിക്കുന്നത്. ആദ്യത്തെ ദൈവിക അരുളപ്പാട് നിരസിച്ച യോന രണ്ടാം പ്രാവശ്യത്തെ അരുളപ്പാട് സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. ആദ്യത്തേതിന് വിരോധമായി പ്രസംഗിക്കാൻ പറയുമ്പോൾ രണ്ടാമത്തേതിൽ പറഞ്ഞത് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്നത് പറയുവാനാണ്. സംഗതി ഏകദേശം രണ്ട് ഒരുപോലെയെങ്കിലും രണ്ടാമത്തേത് ദൈവത്തിൻ്റെ ഒരു പരിഭാഷക്കാരനായി മാത്രം പ്രവർത്തിക്കാനാണ് യോനോട് പറയുന്നത്. ഞാൻ നിന്നോട് അരുളി ചെയ്യുന്നത് മാത്രം സംസാരിക്കുവാൻ. അതായത് നിനവേ നഗരത്തിൻ്റെ നാശം ദൈവത്തിൻ്റെ കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, സമയവും നിശ്ചയിച്ചിരിക്കുന്നു. ഇത്ര ഗൗരവമേറിയ വിഷയം ലാഘവത്തോടെടുക്കുവാൻ സാധ്യമല്ല എന്ന് യോനയ്ക്ക് മനസ്സിലായി. കടൽക്കരയിൽ നിന്നും നിനവേ പട്ടണത്തിലേക്കുള്ള പ്രവേശനം വളരെ എളുപ്പമായിരുന്നു എന്ന് ചിന്തിക്കുവാനും സാധ്യമല്ല. കാരണം ചുറ്റപ്പെട്ട മതിലുകളാൽ തീർക്കപ്പെട്ട നിനവേ പട്ടണമായതിനാൽ മഹാമത്സ്യം എവിടെയാണ് യോനയെ ഛർദ്ദിച്ചതെന്നും അറിയില്ല. നിനവേ പട്ടണം 3 ദിവസത്തെ വഴിദൂരമുള്ള പട്ടണമായിരുന്നു. ആദ്യ ക്ലാസ്സിൽ നിനവേ പട്ടണത്തിൻ്റെ ചെറു വിവരണം പ്രസ്താവിച്ചിരുന്നു. അസീറിൻ്റെ തലസ്ഥാനമായ നിനവേ ബാഗ്ദാദിൽ നിന്ന് 230 മൈൽ ദൂരത്ത് വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു. അനേക ഭൂഗർഭശാസ്ത്രന്മാർ നടത്തിയ കണ്ടുപിടുത്തത്തിൽ നിന്നും നിനവേ അതിമഹത്തായ പട്ടണം തന്നെയായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് അസൂർ ബാനിപ്പോൾ എന്ന രാജാവിൻ്റെ ലൈബ്രറി. ഇവിടെ നിന്നും പല രേഖകൾ, വാണിജ്യ ശാസ്ത്രീയ മതപരമായ രേഖകൾ ശേഖരിക്കുന്നിടയായിട്ടുണ്ട്. അസീറിയക്കാർ ആരാധിച്ചു വന്നിരുന്ന ദേവൻ്റെ പേര് അശൂർ എന്നായിരുന്നു. ഈ ദേവൻ്റെ സ്തൂപങ്ങൾ, അമ്പലങ്ങൾ എന്നിവ നിനവേ നഗരത്തിലുണ്ടായിരുന്നു. ഇത്ര അതിമനോഹരമായ പട്ടണവാസികൾ ദൈവകോപം വരത്തക്ക വിധം പാപം ചെയ്യുവാൻ തുടങ്ങി. സോദോമിനും ഗോമോറയ്ക്കും അവിടെ അകൃത്യത്തിൽ നിന്നും വ്യതിചലിക്കുവാൻ ദൂതമായി ഒരു വ്യക്തിയോ ദൂതനോ ആയിരുന്നില്ല. എന്നാൽ നിനവേ പട്ടണം ദുഷ്ടനിറഞ്ഞ ായിരുന്നു എങ്കിലും അവരുടെ ദുർമാർഗം വിട്ടുതിരിയുവാൻ ദൂതമായ ഒരു പ്രവാചകനെയാണ് ദൈവം അയക്കുന്നത്. അത് മറ്റാരുമല്ല, യോന തന്നെ. ഇസ്രയേലിൻ്റെ ശത്രുവായ അസീറിയയിൽ അവരുടെ ശത്രുവായ വ്യക്തിയെ തന്നെ അയച്ച് അവരെ മാനസാന്തരപ്പെടുത്തുമായിരുന്ന ദൈവിക പദ്ധതി എത്ര വലുതാണ്. ഈ ക്ലാസ്സിൽ നാം കേട്ടുകൊണ്ടിരുന്ന ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഏതൊരു വ്യക്തി ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നോ അവരെ കൊണ്ട് ദൈവം വലിയ പ്രവർത്തിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നുകൊണ്ട് അയ്യം വിളിച്ചിട്ട് അവൻ്റെ കുറവുകളെ ക്ഷമിച്ചു കൊടുത്ത ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവവചനത്തിൽ പറയും പ്രകാരം നിങ്ങളുടെ പാപങ്ങൾ എത്ര രക്താംബരം പോലെ ചുമന്നിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുമെന്നുള്ള ദൈവിക വാക്തത്വമാണ്. ആയാൽ ഈ തുടർന്നുള്ള ക്ലാസ്സിലും ദൈവത്തിൻ്റെതായുള്ള വാഗ്ദത്തങ്ങളെ, ദൈവിക അരുളപ്പാടുകളെ കാറ്റിൽ പറത്തി കളയാതെ അത് നിവർത്തിപ്പാൻ ഗുണം സ്വയം ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവമായ കർത്താവ് സഹായിക്കുമാറാകട്ടെ.